അങ്ങനെ ഉദഹിയത്തിറക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ ദുൽഹിജ്ജ ഒന്ന് മുതൽ ഉദഹിയത്ത് അറുക്കുന്നത് വരെ, ഉദഹിയത്തിറക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നുകിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ നേരെ പോയിട്ടിറക്കാം, അതാണ് അതിന്റെ അപ്പുതൽ, ഏറ്റവും ശ്രേഷ്ഠമായ സമയം. ഇനി ഒരാൾക്ക് വേറെ വല്ല കാരണങ്ങളും ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം 11 12 13 അയ്യാമത്തെ ശരീരത്തിൽ അറുത്താലും അത് ദുസുക്ക് തന്നെയാണ്, അത് ഉദഹിയത്ത് തന്നെയാണ്. ശ്രേഷ്ഠത പെരുന്നാൾ നമസ്കാരത്തിന്റെ ശേഷമാണ്. എന്നാ പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പാണെങ്കിലോ അർത്ഥത്തിൽ പുരസ്കരിക്കാൻ പോയാലോ അത് ഉദഹിയത്താവില്ല. അത് നിങ്ങൾക്ക് ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ട്, ഇറച്ചി കഴിക്കാൻ വേണ്ടിയിട്ട് അറുത്തിട്ടുള്ള ഒരു സാധാരണ മൃഗം ആ മൃഗത്തിന്റെ ഇറച്ചിയാവുള്ളൂ, അതിന് ഉദഹിയത്തിന്റെ പ്രതിഫലം ഉണ്ടായിരിക്കുന്നതല്ല. മറിച്ച് ഈ ഉദഹിയത്ത് നമ്മൾ അതിന്റെ ചിട്ടപ്രകാരാണെങ്കിൽ അതിന്റെ മാംസങ്ങളോ അല്ലെങ്കിൽ അതിന്റെ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്, മറിച്ച് അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇബ്രാഹിം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ ചെന്നിയാണ് നിങ്ങൾ ജീവിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാര്യം ഷറാക്കി തന്നിരിക്കുന്ന ഷറാഖ് വിശദീകരിച്ചു തന്നിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്, അല്ലാഹുവിനുള്ള ശുക്രാണ്. എന്തിനു വേണ്ടിയാണത്? അള്ളാഹുവിനെ നിങ്ങൾ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിനുള്ള ശുക്രാണ് ഏതൊരു വിഭാഗത്തിൽ നിങ്ങൾ എടുത്തോളൂ. നമസ്കാരാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, അല്ലെങ്കിൽ ഹജ്ജിലുള്ള ഉലഹിയത്താകട്ടെ, അല്ലെങ്കിൽ അറഫയിലുള്ള നൃത്തമാകട്ടെ, അല്ലെങ്കിൽ കഅബത്ത് ചുറ്റുമുള്ള തവാഫാകട്ടെ, അല്ലെങ്കിൽ സഹിയാകട്ടെ, അല്ലെങ്കിൽ മിനയിലുള്ള പാർക്കലാകട്ടെ, അല്ലെങ്കിൽ അറബാകട്ടെ, എല്ലാം തന്നെ മാ ഉഖീമത്ത് ഇല്ലാ മിൻ അജലിയത്ത് മാ ഉശ്രിഅത്ത് ഇല്ലാ മിൻ അജലിയത്ത് ആവർത്തിക്കില്ല. അള്ളാഹുവിന്റെ ദിക്ർ, അള്ളാഹുവിനുള്ള സ്മരണ, അള്ളാഹുവിനുള്ള ദിക്ർ, അത് നിലനിർത്താനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഇബാദത്തുകളെല്ലാം ശരാക്കിയിരിക്കുന്നത്. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനുള്ള ദിക്ർ, അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്. അതുകൊണ്ട് ആ ഉദഹിയത്ത് നിങ്ങൾ തീരുമാനിച്ചാൽ അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുന്നു, അള്ളാഹുവിന് വേണ്ടി അത് സമർപ്പിക്കുന്നു, അള്ളാഹുവിന്റെ പേര് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നടത്തുന്നു, ആ അറക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ദിക്ർ ചൊല്ലുന്നു. ആ ദിക്ർ അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുള്ള ആ തത്വ അതാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്, അത് അള്ളാഹു സ്വീകരിക്കുന്നു. ഇതാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഉദഹിയത്ത് നിശ്ചയിച്ച ഒരാൾ ദുൽഹജ്ജ 1 മുതൽ ഉദഹിയത്തിന് അറക്കുന്നത് എപ്പോഴാണോ ആ സമയം വരെ, അയാളുടെ ആ മൃഗത്തെ അയാൾ അറക്കുന്നത് വരെ മുടി നീക്കാനോ നഖമെടുക്കാനോ ശരീരത്തിലുള്ള മറ്റ് പിന്നെ നമ്മുടെ തൊലികളോ മറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതൊന്നും നീക്കം ചെയ്യാനോ ഒന്നിനും പാടില്ല. അതുകൊണ്ട് ദുൽഹജ്ജ പിറക്കുന്നതിന് മുമ്പ് നഖമുറിക്കുന്നവർ നഖമുറിക്കണം, മുടിയെടുക്കുന്നവർ മുടിയെടുക്കണം, അതുപോലെയുള്ള ശാരീരികമായിട്ടുള്ള ഇത്തരത്തിലുള്ള കൊഴിഞ്ഞു പോകുന്ന നമ്മളല്ലെങ്കിൽ മുറിച്ചു കളയുന്ന വസ്തുക്കളൊക്കെ ആ സമയത്തല്ലാതെ ഉദഹിയത്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉദഹിയത്ത് ഇറക്കുന്നത് വരെ പാടില്ല. ഇത് ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റസൂലുള്ളാഹി വിലക്കിയിട്ടുള്ള ഹദീസ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മു സലമയിൽ നിന്ന് അവിടുന്ന് പറഞ്ഞു, മൻ കാന ലഹു ദിബ്ഹുൻ യദ്ബഹുഹു ഫഇദ ഉഹില്ല ഹിലാലു ദിൽഹജ്ജ ഫലാ യഖുദന്ന മിൻ ശഅരിഹി വലാ മിൻ ദുഫാരിഹി ശൈഅൻ ഹത്ത ഒരാള് ഉദഹിയത്ത് നൽകാൻ ഉദ്ദേശിച്ചു, എന്നാൽ ഹിലാൽ കണ്ടുകഴിഞ്ഞാൽ ദുൽഹജ്ജ മാസത്തിന്റെ ഹിലാൽ കണ്ടുകഴിഞ്ഞാൽ പിന്നെ നഖമോ അല്ലെങ്കിൽ മുടിയോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അയാൾ നീക്കം ചെയ്യരുത്. ഹത്തായുവാ, അയാളുടെ ഉദഹിയത്ത് അയാൾ അറക്കുന്നത് വരെ. അപ്പൊ ചോദ്യം, അപ്പൊ അയാളുടെ കുടുംബത്തിലാണ്, കുടുംബത്തിൽ ഭാര്യയും മക്കളും ഒക്കെ മുടിയെടുക്കാൻ പാടില്ല, നഖമെടുക്കാൻ പാടില്ല എന്നും അതുകൊണ്ട് ധ്വനിയാക്കുന്നില്ലേ? ഇല്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ധ്വനിയില്ല. ആരാണോ ഉദഹിയത്ത് തീരുമാനിക്കുന്നത് അയാളാണ്, അയാൾക്കാണ് നിയമം ബാധകം. അയാൾ തന്റെ കുടുംബത്തിനും വേണ്ടി എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ പ്രതിഫലം ഇൻഷാഅല്ലാ എഴുതപ്പെടുമെന്നല്ലാതെ അവർക്ക് ഈ വിധി ബാധകമല്ലാത്തതുമാണ്. അതുകൊണ്ട് തന്നെ